കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മള് ഇത്ര നേരം നമ്മളെ പ്രിയ സഹോദരൻ വിക്ടർ യേശു ക്രിസ്തുവിന്റെ ഒരു സൈഡ് നമുക്ക് വരച്ചു കാണിച്ചു. ഗലാത്തി ലേഖനം 3 ഇങ്ങനെ വായിക്കുന്നു, ഗലാത്തിയരോട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നു, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്തിയരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്. 6. അപ്പോ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായിട്ട് വരച്ചു കാട്ടിയിരിക്കുക. നമ്മള് യേശു ക്രിസ്തുവിന്റെ സഫറിങ്ങിനെ കുറിച്ചും കഷ്ടങ്ങളെക്കുറിച്ചും താൻ പാടുപെട്ടതിനെ കുറിച്ചും താന് ഉറക്കം ഒഴിഞ്ഞതിനെ കുറിച്ചും ആഹാരം വെടിഞ്ഞതിനെ കുറിച്ചും റെസ്റ്റ് ഇല്ലാതിരുന്നതിനെ കുറിച്ചും എല്ലാം നമ്മൾ കേട്ടു. തന്നെ മറ്റു മനുഷ്യർ എങ്ങനെ നിന്ദിച്ചെന്നും താൻ ഇന്നും എങ്ങനെ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നെന്നും എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കും വലിയൊരാഗ്രഹം, ഓക്കെ, എനിക്കും റെസ്റ്റ് ഇല്ലാതെ കർത്താവിനായിട്ട് പ്രവർത്തിക്കണം, എനിക്കും എന്റെ ആഹാരത്തെയൊക്കെ വെടിയണം, എനിക്കും വളരെ ഉത്സാഹത്തോടെ ഉറക്കം ഒഴിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ കുറിച്ചുള്ള മനസ്സലിവ് കമ്പാഷൻ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നെല്ലാം നമുക്ക് നല്ല ആഗ്രഹങ്ങൾ ഉളവാകും. അതോടുകൂടെ തന്നെ ചിലർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതോടുകൂടെ തന്നെ ചിലരുടെ ഹൃദയത്തിൽ വലിയ ഭയവും ഉണ്ടാകും. ചിലർ ചിന്തിക്കും, ഷോ, ഇങ്ങനെയൊക്കെയാണോ, ഇത്ര അപമാനിക്കപ്പെട്ടോ, ഇത്ര നിയമിക്കപ്പെടണോ, എല്ലാരും റിജക്ട് ചെയ്യുന്ന അനുഭവത്തിലേക്ക് വരണമോ, ഓ, ഉറങ്ങാൻ ഒക്കെയില്ലയോ, ആഹാരം കഴിക്കാൻ ഒക്കെയില്ലയോ, ഇങ്ങനെ ഒത്തിരി ഭയങ്ങളും മനുഷ്യരുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് നിങ്ങാന് സഹോദരൻ കാണിച്ച ആ ഭാഗത്തിന്റെ അടുത്തൊരു ഭാഗം കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലനായ പത്രോസ് അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച എല്ലാ പ്രവാചകന്മാരും തനിക്ക് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് പ്രവചിച്ചു. അപ്പോ നമ്മൾ ഇന്നലെ രാത്രിയിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു, യേശു ക്രിസ്തു ക്രൂശ് സഹിച്ചത്, തന്നെത്താൻ ത്യജിച്ചത് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാ, എന്ത് കണ്ടുകൊണ്ടാ, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷത്തെ ഓർത്തുകൊണ്ടാ. താൻ എപ്പോഴും ക്രൂശിനെ മാത്രം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ തന്റെ ഹൃദയത്തിലും ഭാരമുണ്ടായിരുന്നു, മനുഷ്യൻ എന്ന നിലയിൽ തനിക്കും ഭാരമുണ്ടായിരുന്നു. എന്നാൽ താൻ എപ്പോഴും മുൻ ലക്ഷ്യമാക്കിയിരുന്നത് ക്രൂശല്ല, ക്രൂശിന്റെ വഴികള് ആണ് ജീവിതമെങ്കിലും അതിനപ്പുറത്തായിട്ട് ഒരു വലിയ സന്തോഷം തന്റെ മുമ്പിൽ വെച്ചിരുന്നു. അത് ഓർത്തുകൊണ്ടാണ് യേശു ക്രിസ്തു അപമാനത്തെയെല്ലാം അലക്ഷ്യമാക്കി സഹിച്ചത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ ക്രൂശിന്റെ വചനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ക്ഷീണിച്ചു പോകേണ്ട, അതിന്റെ അപ്പുറത്തായിട്ട് ഒരു സന്തോഷമുണ്ട്. നമ്മുടെ കണ്ണ് പതിക്കുക യേശു ക്രിസ്തുവിൽ നോക്കി ഓടുക എന്ന് പറഞ്ഞ എന്തുവാ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തതിനായ യേശുവിനെ നോക്കുകയും, യേശു എന്താ നോക്കിയത്, യേശു നോക്കിയതിനെ നമ്മളും നോക്കണം. യേശുവിനെ നോക്കാൻ പറഞ്ഞാൽ യേശു നോക്കിയ ലക്ഷ്യം തന്നെ നമ്മളും നോക്കണമെന്നർത്ഥം. യേശു നോക്കിയത് എന്തുവാ, യേശു ക്രൂശിനെ നോക്കിയില്ല, താൻ യെരുശലേമിലേക്ക് പോകുന്നു. തനിക്കറിയാം യെരുശലേമിൽ താൻ മൂപ്പന്മാരാലും പ്രമാണിമാരാലും, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മത്തായി സുവിശേഷം 16 അവിടെ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അതിന്റെ 21 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ന് മുതൽ, മലയാളത്തിൽ സോർമാർ വായിക്കാമെങ്കിൽ നല്ലതായിരിക്കും. നോക്കിക്കേ, യേശു പറഞ്ഞു തുടങ്ങിയത് എന്തുവാ, അന്ന് മുതൽ. അപ്പൊ അവനൊരു ആരംഭമുണ്ട്. ഇതെപ്പോഴേ നമ്മളോടും പറയത്തുള്ളൂ ഈ കാര്യങ്ങൾ, ഇതിനൊരു ബിഗിനിങ് ഉണ്ട്, അന്ന് മുതൽ, ഫ്രം ദാറ്റ് ടൈം ഓൺവേർഡ്സ്. യേശു ഒരു കാര്യം കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പത്രോസിന് അവിടെ വെളിപ്പെട്ടു. എന്താ വെളിപ്പെട്ടെ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തമല്ല എന്ന് പറഞ്ഞാൽ ജഡത്തിന് അല്ലെങ്കിൽ മനുഷ്യന്റെ ഇഷ്ടത്തിന് വെളിപ്പെടാൻ കഴിയാത്ത ഒരു കാര്യം ആര് വെളിപ്പെടുത്തി കൊടുത്തു? പിതാവായ ദൈവം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നമ്മളെങ്ങനെ ജനിച്ചിരിക്കുന്ന അറിയാമോ? നമ്മുടെ ജനനത്തെപ്പറ്റി എങ്ങനെ എഴുതിയേക്കുന്നത്? അവർ പുരുഷന്റെ ഇഷ്ടത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഈ സത്യങ്ങളെല്ലാം പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്. എന്താ? ദൈവത്തിൽ നിന്ന് ജനിച്ചതിന് മാത്രമേ ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവരെല്ലാം എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവരെല്ലാം ഈ കാര്യത്തെ വളരെ ഭയത്തോടുകൂടി നോക്കാൻ തുടങ്ങും. ഒന്നാമത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം, ഐ എം ബോൺ ഓഫ് ഗാഡ്, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആ ഉറപ്പാണ് നമ്മുടെ ഹൃദയത്തിൽ ഫസ്റ്റ്, ഒന്നാമതായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. അപ്പോ ദൈവത്തിൽ ജനിച്ചതിന് മാത്രമേ, യോഹന്നാൻ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? ദൈവത്തിൽ ജനിച്ചതിന്റെ അടയാളം എന്തുവാ? ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. വേറെ ആർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെ ജയിക്കാൻ കഴിയില്ല. ദൈവത്തിൽ ജനിച്ചത് ലോകത്തെ ജയിക്കും. അതിന് മാത്രമേ ഈ കാര്യങ്ങളെ സഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി നമുക്ക് കർത്താവ്, ഈ കർത്താവിനെ വരച്ചു കാട്ടിയ സഹോദരൻ, ഞാൻ ഐ വോണ്ട് ടു ഷോ യു വേർഡ്സ് ഫ്രം ദ ബുക്ക് ഓഫ് ഹീബ്രിയു. എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ രണ്ടാമത്തെ അധ്യായം, അതിന്റെ ഒൻപതാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും
മതി. ഇവിടെ യേശു ക്രിസ്തുവിന് മരണത്തിന്റെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. എന്താ പ്രത്യേകത? ഹൗ ഹി ടേസ്റ്റഡ് ദ ഡെത്ത്. നമ്മളെല്ലാവരും വേദവസം ശ്രദ്ധിച്ചാട്ടെ. ഹൗ ജീസസ് ടേസ്റ്റഡ് ദ ഡെത്ത്, യേശു എങ്ങനെ മരണത്തെ, ഈ പറയപ്പെട്ട കാര്യങ്ങളെ അനുഭവിച്ചു? എങ്ങനാ? അവിടെ എംഫസൈസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്തുവാ? യേശുവിന്റെ കഷ്ടതയല്ല, യേശുവിന്റെ മരണമല്ല എംഫസൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെന്തുവാ അവിടെ പ്രധാനപ്പെട്ടതായിട്ട് ഉയർത്തി കാണിച്ചത്? എന്താണെന്നറിയാമോ? ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. അപ്പൊ യേശു ഈ കാര്യത്തെ എല്ലാം ചെയ്തതിന്റെ പിന്നിൽ ഒരു സീക്രട്ട് ഉണ്ട്. എന്താണെന്നറിയാമോ? ആ സീക്രട്ട് ആണ് ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കൃപ. അപ്പൊ നമുക്ക് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്? എന്താ പ്രധാനപ്പെട്ട വിഷയം? ഉറക്കം അളയ്ക്കുന്നതോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുന്നതോ, ഇതെല്ലാം ഒരു സൈഡ്, വൺ സൈഡ്. ദ അതർ സൈഡ് എന്തുവാ? ദ ഗ്രേസ് ഓഫ് ഗാഡ്. സോ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫോർ മീ വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്, എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയം എന്തുവാ? ദ ഗ്രേസ് ഓഫ് ഗാഡ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ മീ. അത് എന്റെ കൂടെ ഉണ്ടോ എന്ന് ഞാൻ എപ്പോഴും നോക്കണം. അതില്ലാതെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം. അതിന്റെ രണ്ടാമത്തെ അധ്യായം നാൽപ്പതാമത്തെ വാക്യം.
പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു.
നോക്കിക്കേ, എന്തുണ്ടായിരുന്നു യേശുവിന്റെ കൂടെ? അവന്റെ കൂടെ ദൈവകൃപയുണ്ടായിരുന്നു. ദ ഗ്രേസ് ഓഫ് ഗാഡ് വാസ് അപ്പോൺ ഹിം. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, യേശു വളർന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, അതിന്റെ കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ദ സഫറിംഗ്, ഇറ്റ്സ് നോട്ട് ദ ക്രോസ്. ക്രോസ് ഇസ് ഇമ്പോർട്ടന്റ്, കഷ്ടത ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? യേശു എങ്ങനെ സഹിച്ചു? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ പിന്നിലെ രഹസ്യമാണ് കാണേണ്ടത്. യേശു എങ്ങനെ ഈ കഷ്ടത സഹിച്ചു? യേശു എങ്ങനെ പുരുഷാരത്തെ കണ്ടപ്പോ മനസ്സലിഞ്ഞു? യേശു എങ്ങനെ തന്റെ ആഹാരം വെടിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ആഹാരത്തെ കൊടുത്തു, തന്റെ സുഖത്തെ വെടിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് സുഖത്തെ കൊടുത്തു, തന്റെ ജീവനെ മറ്റുള്ളവർക്കായിട്ട് എങ്ങനെ വെച്ചുകൊടുത്തു, ഇതിനെല്ലാം ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്നോ, ദ ഗ്രേസ് ഓഫ് ഗാഡ്. പുതിയ നിയമത്തിലെ ജീവിതത്തെ കുറിച്ച് പഴയ നിയമത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ സക്കരിയ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട്. സക്കരിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം 6-ഉം 7-ഉം സക്കരിയാവിന്റെ പുസ്തകം 4:6-7
അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോട് യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു.
ഓക്കെ, ഇവിടെ എന്താ പറയുന്നേ, സെരുബ്ബാബേല് ആലയം പണിയുവാനായിട്ട് അടിസ്ഥാനം ഇട്ടു, പക്ഷെ പണിയുന്ന എങ്ങനെയാ? അവിടെ കല്ലുകൾ ആവശ്യമുണ്ട്, ജ്ഞാനം ആവശ്യമുണ്ട്, പക്ഷെ ദൈവം അവനോട് പറയുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അടിസ്ഥാനമിട്ട് നമ്മളെ ഓരോരുത്തരെയും കൂടെ ഇതിൽ പണിയാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം, പുതിയ നിയമത്തിലെ കർത്താവ് പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത്. പത്രോസിനെ വെളിച്ചം കിട്ടി ഉടനെ യേശു പറഞ്ഞു, ഓൺ ദിസ് റോക്ക് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞു. എങ്ങനെ കർത്താവ് പണിയുന്നേ? ഇവിടെ വായിക്കുന്നു, എങ്ങനെയാ പഴയതെല്ലാം, പഴയ പണ്ടെല്ലാം എന്തെങ്ങനെ ചെയ്തു പണിതുകൊണ്ടിരുന്നേ? ശലോമോന് ഒത്തിരി പണമുണ്ട്, ശലോമോൻ രാജാവാണ്, ശലോമോന് കഴിവുകളുണ്ട്, അവൻ എത്ര ദേവദാരു വേണേലും മേടിച്ചുകൊണ്ട് വരാം, എത്ര കല്ലുകൾ വേണേ, എത്ര ഗോൾഡ് വേണേലും അവന് വാങ്ങാം, അവന് ഒത്തിരി ദാനധർമ്മങ്ങൾ കിട്ടും, ഭയങ്കര പവർ. ശലോമോൻ തന്റെ മഹത്വത്തിൽ, തന്റെ മഹത്വത്തിനായിട്ട് തന്റെ അരമനയും തന്റെ മഹത്വത്തിനായിട്ട് എന്ത് പണിതു? ദൈവത്തിന് ഒരു വലിയ ആലയവും പണിതു, ബിൽഡിംഗ് കെട്ടിപ്പോക്കി. എന്തിനു വേണ്ടി? ആരുടെ മഹത്വത്തിന് വേണ്ടിയാ? ഫോർ ദ ഗ്ലോറി ഓഫ് സോളമൻ. അതുകൊണ്ടാ യേശു ഇങ്ങനെ പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം, സോറി മത്തായി സുവിശേഷം, ഞാനത് ചിന്തിച്ചപ്പോ യേശു അവിടെ പറഞ്ഞ ഒരു കാര്യം, യേശുവിനെ ശിഷ്യന്മാര് ഈ മന്ദിരത്തിന്റെ പണി കാണിക്കാനായിട്ട് കൊണ്ടു നടന്നു, യേശു ഉടനെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവിടെ. അവിടെ അതിന്റെ 24 Matthew 24:2 2-ാമത്തെ വാക്യം യേശു ചോദിക്കുകയാണ്.
അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
ട്രൂലി ഐ സേ ടു യു, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, നോട്ട് വൺ സ്റ്റോൺ ഹിയർ വിൽ ബി ലെഫ്റ്റ് അപ്പോൺ അനദർ. എവിടെ ഈ ആലയത്തെ കൊണ്ട് കാണിച്ച് എല്ലാം കാണിച്ചിട്ടപ്പോൾ യേശു പറയുക ശിഷ്യന്മാരോട്, കാരണം അന്ന് ഭയങ്കര ആകർഷണമായിരുന്നു ആലയം എന്ന് പറഞ്ഞാൽ, ഭയങ്കര ആകർഷണം, വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയായിട്ട് പണിത, എത്രയോ വർഷങ്ങൾ ചെലവഴിച്ച്. യേശു പറഞ്ഞു, ഈ ആലയം പൊളിപ്പി ഞാൻ 3 ദിവസം കൊണ്ട് പണിയെന്ന് പറഞ്ഞപ്പോ അവർക്കത് അത്ര ഇഷ്ടമായില്ല, അവർ രസിക്കാൻ എന്താ കാരണം? ഏഹ്, ഇത്ര വർഷം കൊണ്ട് പണിത് വെച്ച ആലയം നീ 3 ദിവസം കൊണ്ട് പണിയോ ഇടിച്ചു കളഞ്ഞു വെച്ചേ? അപ്പൊ യേശു എന്താ പറയുന്നത് ഇവിടെ? മനുഷ്യമഹത്വത്തിനായിട്ട്, മനുഷ്യന്റെ ബലത്തിനാല് പണിതൊന്നും ശേഷിക്കയില്ല. അവിടെ പറയുന്നത് ഇതിൽ ഒരു കല്ല് മറ്റേ കല്ലിന്മേൽ ശേഷിക്കയില്ല. ശിഷ്യന്മാർക്ക് തന്നെ അതിശയായിപ്പോയി, ഇതൊക്കെ ഇതെന്നാ ഇങ്ങനെ പറയുന്നത്, ഇതെപ്പോ സംഭവിക്കും? അതിനുശേഷം കർത്താവ് പറഞ്ഞത് ഇതെപ്പോ സംഭവിക്കുമെന്നും വരവിനും ലോകാവസാനത്തിനും ഉള്ള അടയാളങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പം സെക്കരിയാവിന്റെ പ്രവചനത്തില് നമുക്ക് തിരിച്ചു വരാം. എന്താ അവിടെ സെരുബ്ബാബേലിനോട് ദൈവത്തിന്റെ അരുളപ്പാട്? നീ സെരുബ്ബാബേൽ, ആലയം പണിയാൻ അടിസ്ഥാനം ഇട്ടു, നമ്മളൊക്കെ എത്തിയതിരിക്ക ആലയത്തിന്റെ കല്ലുകളാ. നമ്മൾ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ആ കല്ലിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആരാ നമ്മളൊക്കെ? We are stones, not simple stones. Living stone, which has got a life inside. Manishar thalliya, kalli thadukka chanapa namak andho ndai. നമ്മളിപ്പോ സൗരം പറഞ്ഞു പറഞ്ഞ് മനുഷ്യർ തള്ളിയ കല്ലിന്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ടുവന്നു പറഞ്ഞു പറഞ്ഞ കല്ലിന്റെ അടുക്കൽ വന്നു. ഇപ്പൊ എന്തുണ്ട് നമുക്ക്? മനുഷ്യർ തള്ളിയ കല്ലിന്റെ അടുക്കൽ വരുമ്പോൾ ജീവനുള്ള കല്ലുകളായി തീർന്നു. ഇപ്പൊ ദൈവത്തിന്റെ ആലയം പണിയുന്ന എന്താ വെച്ചാ? വിത്ത് എ ലിവിംഗ് സ്റ്റോൺ, ജീവിക്കുന്ന കല്ലുകളെ കൊണ്ട്, ചത്ത കല്ലുകളെ കൊണ്ട് ദൈവത്തിന്റെ ആലയം പണിയത്തില്ല. ശലോമോൻ പറഞ്ഞത് എന്തോ വല്ലതും ഉണ്ടാ, വെട്ടുകുഴിയിൽ വെച്ച് ആശാരിമാര് വെട്ടിത്തീർത്ത ഷെയ്പ്പ് ഉണ്ടാക്കിയ കല്ലുകൊണ്ട് അവിടെ. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നുണ്ട്, ഈ മോൾഡ് ചെയ്ത കല്ലുകൾ കൊണ്ടൊന്നും പണിയുന്നില്ലെന്ന്, ജീവനുള്ള കല്ലുകൾ കൊണ്ടേ പണിയത്തുള്ളൂ. ശലോമൻ വന്ന ചതുരത്തിൽ നല്ല ഷെയ്പ്പൊക്കെ ഒപ്പിച്ച് കറക്റ്റായിട്ട് വെട്ടി ഒരു വിടവ് പോലും ഇരിക്കാതെ ഒട്ടിച്ച് ചേർത്തൊക്കെ പണിത് വെച്ചു. നോ, അതുകൊണ്ട് ദൈവത്തിന്റെ ആലയം പണിയല്ല. അതുകൊണ്ട് പറഞ്ഞു ഈ കല്ല്, അതുകൊണ്ട് അത്ര ബ്യൂട്ടിഫുള്ള മനോഹരമായിട്ട് പണിതത് അതുകൊണ്ടാ. അപ്പൊ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ നിങ്ങൾ എങ്ങനെ പണിയപ്പെടും? ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് നിങ്ങളും ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. അപ്പൊ പണിയുന്ന എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ പണിയുന്നത്? അതാ കർത്താവിന്റെ ആത്മാവ് ഇവിടെ സക്കരിയ പ്രവചനത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ ഒന്നിച്ച് പണിയപ്പെടും. കല്ലിന്റെ ഷെയ്പ്പ് ഇവിടെ പ്രശ്നമില്ല, കല്ലിന്റെ ഷെയ്പ്പ് ഡിഫറന്റ് ഷെയ്പ്പായിരിക്കും, ഡിഫറന്റ് കളറായിരിക്കും. പുറത്ത് നോക്കിയാൽ തമിഴായിരിക്കും, മലയാളമായിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും, വെളുത്തതായിരിക്കും, കറുത്തതായിരിക്കും, പക്ഷെ ഉള്ളിലിരിക്കുന്ന കല്ലല്ല എന്തായിരിക്കും? ഇറ്റ്സ് വൺ. പുറത്തൊരു ഷെയ്പ്പും കാണുകയില്ല, അകത്തെന്തുണ്ടായിരിക്കും? അകത്ത് നല്ല വണ്ണസ് കാണും, വൺ ഇൻ സ്പിരിറ്റ്, ഒന്ന് ഒന്നായി. നമ്മൾ പുറത്ത് നോക്കി ഒന്നും ജഡ്ജ് ചെയ്യുക. അതുകൊണ്ട് അകർത്ത പറഞ്ഞ് ഡോണ്ട് ജഡ്ജ് ഔട്ട് വേർലി, ഡോണ്ട് ജഡ്ജ് എനിബഡി ലുക്കിംഗ് ഔട്ട് വേർലി. പുറത്ത് നോക്കി ഒന്നും ജഡ്ജ് ചെയ്യല്ലെന്ന് കർത്താവ് പറഞ്ഞത് കൊണ്ടാ. ഇവിടെ ആ പണിതെല്ലാം ഇടിഞ്ഞു പോയി. ഇടിഞ്ഞു പോയി കഴിഞ്ഞപ്പോ കർത്താവ് പറയാണ്, സൈന്യത്താലല്ല ശക്തിയാലല്ല, ഇവിടെ ആരുടെയും ശക്തിയുടെ ആവശ്യമില്ല ഇപ്പൊ പണിയാൻ. ഇവിടെ ഒരു സൈന്യത്തിന്റെയും ആവശ്യമില്ല, ബഹുകൂട്ടം ആവശ്യമില്ല, ബഹുകൂട്ടത്തെ വെച്ച് പണിയുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് പണിയുന്നത്? വളരെ ജ്ഞാനികളെ വെച്ച് പണിയുന്നില്ല. പിന്നെ പോഷന്മാരായ ചിലരെ, പോഷൻ ദൈവം തിരഞ്ഞെടുത്തെന്തുവാ ലോകത്തിൽ? ആരെയാ തിരഞ്ഞെടുത്തത് ദൈവം ഇത് പണിയാൻ വേണ്ടി? അന്ന് ശലോമോൻ ഭയങ്കര ജ്ഞാനിയായിട്ട് പണിതു, ഇന്ന് ആരെ കൊണ്ട് പണിയിക്കുന്നു? ഭോഷന്മാരെ ഉപയോഗിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെടുന്നു. നമ്മൾ എന്തായിരിക്കണം അപ്പം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, കേട്ട കാര്യങ്ങളൊക്കെ സഹിക്കാൻ കഴിയണമെങ്കിൽ എന്തോ ആകണം. ആരോ നിന്ദിച്ചാൽ, ഇപ്പൊ കേട്ട പോലെ ആഹാരം ഇല്ലാതെ വന്നാൽ ഒരു ഭോഷനായി ഇരിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഭോഷന്മാരെ മാത്രമേ ദൈവം ചെയ്യൂ, ജ്ഞാനികളെ ലജ്ജിക്കാനായിട്ട്. ശലോമോൻ പണിത ജ്ഞാനത്തോടുകൂടി പണിത ദൈവാലയത്തെ ലജ്ജിപ്പിക്കാനായിട്ട് ദൈവം തന്റെ സർവ്വാ ശരീരത്തെ, മണവാട്ടിയെ, ആ കെട്ടിടത്തെ പണിയാനായിട്ട് ചില പോഷന്മാരെ തിരഞ്ഞെടുത്തു. പോഷന്മാർക്ക് പണിയൊന്നും അറിയത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും പോഷന്മാർക്ക് പണി അറിയോ? ദേഡ് ഒന്നും എന്നതിങ്. യേശുവിന് എപ്പോഴും ആവശ്യമുള്ള ചില പോഷന്മാരെയാണ് നമുക്കാണ്. യേശു എന്തെങ്കിലും പ്രവർത്തിക്കുന്ന വല്ല പോഷന്മാരെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്കറിയാമല്ലോ കനാവിലെ കല്യാണത്തിന് അവിടെ ചില പോഷന്മാരുണ്ടായിരുന്നു, ചില വിഡ്ഢികൾ. കനാവിലെ കല്യാണത്തിന് ചില വിഡ്ഢികൾ ഉണ്ടായിരുന്നു. എന്താ അവര് ചെയ്തത്? മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്തോ, അത് നിങ്ങളുടെ ബുദ്ധിക്ക് ചേർന്നൊന്നും ആയിരിക്കില്ല അവൻ പറയുന്നത്. അതുകൊണ്ട് അന്ന് ജ്ഞാനികളായതുകൊണ്ടാണ് പരീശന്മാരെല്ലാം തെറ്റിപ്പോയത്. നമുക്കറിയാമല്ലോ ഗ്രീക്കുകാര് എന്തന്വേഷിക്കുന്നു, ഗ്രീക്കുകാരെന്താ അന്വേഷിക്കുന്നത്? അവര് ജ്ഞാനം. യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദന്മാർ അടയാളം തരയുന്നു. പക്ഷേ ഈ ജ്ഞാനവും അടയാളവും ഒന്നും അല്ല കാര്യം. പിന്നെന്താ വേണ്ടി ദൈവത്തിന്? ഗാഡ് നീഡ്സ് ഫൂൾസ്, ഭോഷന്മാരെ. കാനാവിലെ കല്യത്തിന്റെ കല്യാണത്തിന് ചില ഭോഷന്മാരുണ്ടായിരുന്നു അവിടെ. എന്താ അവര് ചെയ്തേ? യേശു പറഞ്ഞു, വൈദ്യില്ലെന്ന് മനസ്സിലായിരുന്നു. യേശു പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളെല്ലാം വെള്ളം നിറയ്ക്കുക. അവര് വക്കോളം നിറച്ചു. നിറച്ചു കഴിഞ്ഞേച്ച് യേശു ഉടനെ അടുത്തെന്താ പറയുന്നത്? അതെ, വൺ ബൈ വൺ പറഞ്ഞു ചെയ്തു. എത്രേ ഉള്ളൂ. പോഷന്മാരുടെ കാര്യം പറഞ്ഞ കാര്യം അതുപോലെ ചെയ്തു, എത്രേ ഉള്ളൂ. അവരൊന്നും അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ ബുദ്ധി എന്തായിരിക്കണം? എന്തായിരിക്കണം? ദൈവസന്നിധി വരുമ്പോൾ എന്തായിരിക്കണം? ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമ്മുടെ ബുദ്ധി അഫലമായിരിക്കണം, ഫലം കായ്ക്കല്ലെന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ പോകുമ്പോൾ നമുക്ക് അനുസരണം മാത്രം മതി, നല്ലൊരു ഹൃദയം മാത്രം മതി, നല്ല ബുദ്ധി വേണ്ട. ദൈവമല്ലോ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു സിൻസിയർ ഹാർട്ട്, ഒരു ഉത്തമമായ ഹൃദയം, ഇത് മാത്രം മതി, ബുദ്ധി വേണ്ട. അവിടെ ഈ ദാസന്മാർ എന്ത് ചെയ്യുന്ന കേൾക്കുന്നേ, ഈ ദാസന്മാര് വെള്ളം നിറച്ചു. വെള്ളം നിറച്ചു കഴിഞ്ഞേച്ച് യേശു എന്തു പറഞ്ഞു? ഇപ്പൊ ഈ വെള്ളത്തെ കുറച്ചു പോരി, കൊണ്ട് വിരുന്ന് വഴി കൊടുക്കാൻ പറഞ്ഞു. ഇവർക്കറിയാം ഇത് എവിടുന്ന വന്നു, നീ വെള്ളം എവിടുന്ന വന്നറിയാം. ഞാനിങ്ങനെ എനിക്കറിയാം, നമ്മളൊക്കെ അല്പജ്ഞാനമുള്ളവരാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ആ മൊന്തയുടെ മണ്ടയ്ക്ക് കൈവച്ചിട്ട് ഒരു പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ചേനെ, കർത്താവേ ഈ വെള്ളവും കൊണ്ട് ഞാനിപ്പോ പോകുന്നു, ഇതെന്തോ ചെയ്യണം എനിക്കറിയാം. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാം? ആദ്യം ദൈവം ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാം? അനുസരിക്കുകയല്ല, പിന്നെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കും. ദൈവം പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞേ? ഒന്ന് കൊടുക്കാനാ പറഞ്ഞ. നമ്മൾ അവിടെ നിന്നോണ്ട് എന്ത് ചെയ്യും? വിൽ കീപ് ഓൺ പ്രേയിങ്. ഈ ജഗ്ഗിന്റെ മണ്ടയ്ക്ക് കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക. ഇറ്റ് വിൽ നെവർ ബിക്കം വൈൻ. നമ്മുടെ ബുദ്ധി ദൈവത്തിന് ആവശ്യമില്ല സഹോദരന്മാര്. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ ആ മറിയ പറഞ്ഞതുപോലെ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം എന്താ? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. Can we say like that today? നമ്മൾ ഇതെല്ലാം കേട്ടല്ലോ, ഇപ്പൊ പറയാൻ കഴിയുമോ? പറഞ്ഞതുപോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഇതാ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ ദാസൻ. Can you become a servant? എനിക്കൊരു ദാസനായി തീരാൻ കഴിയുമോ? ദൈവത്തിന്റെ ഉള്ളം പ്രസാദിക്കുന്ന ഒരു ദാസൻ, അവനെ കൊണ്ട് മാത്രമേ ഇത് കാര്യങ്ങൾ കഴിയുള്ളൂ, അവൻ മുഖാന്തരം മാത്രമേ ഈ കാര്യങ്ങളെ ദൈവം ചെയ്യിക്കുകയുള്ളൂ. താഴ്ത്താനായിട്ട് കഴിയുമോ? നമ്മളെ വിശ്വസിക്കാനായിട്ട് കഴിയുമോ? ദൈവം പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. മറിയയ്ക്ക് അത് നല്ലവണ്ണം അറിയാനും, മറി പറഞ്ഞു അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യീൻ, വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. വെള്ളമൊഴിക്കാൻ പറഞ്ഞു, വെള്ളം ഒഴിച്ചു, വെള്ളം നിറച്ചു. നിറച്ചതിന് ശേഷം ഇത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, കൊണ്ട് കൊടുത്തു. രുചിച്ചു നോക്കിയപ്പോൾ ആ ബാങ്കറ്റ് മാനേജർ വിളിച്ചിട്ട് ചോദിക്കുക, മണവാളിനെ എല്ലാവരും നല്ലത് ആദ്യം കൊടുത്ത് മോശമായത് പിന്നെ കൊടുക്കും, നീ ഇവിടെ ഏറ്റവും നല്ലത് ഇത്രയും നേരം സൂക്ഷിച്ചു വെച്ചിരുന്നോ? നോക്കിക്കേ, ഒരു ഫോഷൻ മുഖാന്തരം, ഒരു ദാസൻ മുഖാന്തരം, ദാസന്റെ ആത്മാവുള്ളവരുടെ മുഖാന്തരം യേശുവിന് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി, മനുഷ്യർ തന്റെ പ്രയത്നം കൊണ്ടുണ്ടാക്കിയ സകല ഏറ്റവും ബെസ്റ്റ് വീഞ്ഞിലും ബെസ്റ്റായിട്ട് ആര് മുഖാന്തരം ചെയ്യും? ഒരു ഫോഷനായ ദാസൻ മുഖാന്തരം ചെയ്യും. അതാ ദൈവത്തിന്റെ ആത്മാവ്, ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി. നമുക്കത് നമ്മളിൽ കൂടി ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ദാസനായി തീരുക സഹോദര, ഒരു ദാസിയായി. നീ വീട്ടിലെ ഭാര്യയായിരിക്കുമ്പോൾ ഒരു ദാസിയായി തീരുക. യെസ്, സഹോദരൻ പറഞ്ഞതുപോലെ ഒരു ദാസിയായിരുന്നാൽ നീ പച്ചവെള്ളം കൊണ്ട് കൊടുത്താൽ എന്തുണ്ടാകും? അതിന് മധുരം കാണും. നീ ഒരു ദാസനായ ഭർത്താവായിരുന്നാൽ നീ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വീട് എൻലൈറ്റൻഡ് ആകും, വീടിന് ലൈറ്റ് വരും, വെളിച്ചം വരും, ഇരുട്ട് മാറും. യേശു പോയിടത്തൊക്കെ എന്തോ സംഭവിച്ചെന്നായിരിക്കുന്നെ, ഇരുളിലും അന്ധതമസിലും ഇരുന്ന ജനം, മരണനിഴലിലിരുന്നവരൊക്കെ വലിയ വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞ് നീ ചെല്ലുന്ന ഇടത്തൊക്കെ എന്തുണ്ടാവും? ഒരു ജീവന്റെ വെളിച്ചം പകരും, ഒരു ടേസ്റ്റ് വരും, നീ ഒരു ഉപ്പായിട്ടിരിക്കും. ആരായിരിക്കണം ഫസ്റ്റ്? നീ ഒരു ദാസനാകണം, ദാസന്റെ ആത്മാവാകണം. ദാസന്റെ ആത്മാവിനെ എനിക്ക് തന്നെ. യേശുവിൽ ഉണ്ടായിരുന്ന ആത്മാവ് എന്തോ ആക്ച്വലി അത്, ഇറ്റ് വാസ് ദ സ്പിരിറ്റ് ഓഫ് എ സെർവന്റ്. അവൻ എന്താ ചെയ്തത്? ലാസ്റ്റ് ഡേറ്റിൽ യേശു ചെയ്തത് എന്താണെന്നറിയാം? ഓ, ഇതൊക്കെ നമ്മള് നമുക്ക് ആത്മാവ് വേണ്ടിയത്, ആ ആത്മാവിനെ വേണ്ടിയത്. എന്തോ യേശു ചെയ്തത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു ചെയ്തൊരു കാര്യം, അവൻ ഈ ലോകം വിട്ട് എവിടെ പോകുന്നു എന്നറിഞ്ഞു? പിതാവിന്റെ അടുക്കൽ കരയറി പോകുന്നു എന്നറിഞ്ഞ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു, ഹി വുഡ് റിപ്പോർട്ട് ഔട്ട് ഓഫ് ദിസ് വേൾഡ് ടു ദ ഫാദർ, ഹാവിംഗ് ലവ്ഡ് ഹിസ് ഓൺ ഹു വേർ ഇൻ ദ വേൾഡ്, ഹി ലവ്ഡ് ദം ടു ദ എൻഡ്. നോക്കിക്കെ, ഇവിടെ യേശുവിന് ഉണ്ടായിരുന്ന ആത്മാവ് എന്താ ചെയ്തെന്ന് എഴുതിയിരിക്കുന്നേ? എന്താ ചെയ്തെന്നായിരിക്കുന്നേ?
ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ
ലോകത്തിൽ നിന്ന് വിട്ടുപോവുക, പിതാവിന്റെ അടുക്കലേക്ക് പോവുക. പക്ഷെ യേശുവിന്റെ ആത്മാവ് എന്ത് ചെയ്യുക? തനിക്ക് ദൈവം കൊടുത്തവരെ എപ്പോ വരെ സ്നേഹിച്ചു? അവസാനത്തോളം സ്നേഹിച്ചു. ഹി ലവ്ഡ് ഇറ്റ് ടിൽ എൻഡ്. ഇന്ന് പലരുടെയും സ്നേഹം തണുത്തു പോകുന്നൊക്കെ ഇന്നലെ കേട്ടു. പലരുടെയും സ്നേഹം എവിടെ വരെ നിൽക്കും? ഒന്നിച്ചിരിക്കുന്നിടം വരെ ഇരിക്കും. കർത്താവിന്റെ ആത്മാവല്ലാത്ത കർത്താവിന്റെ ആത്മാവിന്റെ പ്രത്യേകത എന്താ? ഒരുത്തനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എവിടെ വരെ സ്നേഹിക്കും? അവൻ ഞാൻ പറയുന്നൊക്കെ കേട്ടനുസരിച്ച് നിന്നാ സ്നേഹിക്കാം, എന്റെ കൂടെ ഒക്കെ നിന്നാൽ ഓക്കെ ഞാൻ സ്നേഹിക്കാം, എന്നെ വിട്ടാ പിന്നെ എനിക്ക് സ്നേഹിക്കാൻ ഒക്കത്തില്ല. മേബി വി ക്യാൻ ഹാവ് ഫെലോഷിപ്പ് ബട്ട് വി ക്യാൻ സ്റ്റിൽ ലവ് ദം. നമ്മുടെ കൂട്ടായ്മ ഒരുപക്ഷെ അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെടാം, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? സ്നേഹിക്കാൻ കഴിയും. ഇത് നമ്മൾ നോക്കണം. കർത്താവിന്റെ ആത്മാവ് ഉണ്ടോ നമ്മൾ നോക്കണം. നമ്മൾ കേട്ടല്ലോ, കർത്താവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ആരും അതിനുള്ളവനല്ല. കർത്താവിന്റെ ആത്മാവ് എന്താ? ഒരുത്തനെ സ്നേഹിക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യും? 30 വർഷം കഴിഞ്ഞാലും സ്നേഹിക്കും, 40 വർഷം കഴിഞ്ഞാലും സ്നേഹിക്കും. ഭാര്യയെ മാത്രമല്ല കേട്ടോ, അത് പിന്നെ നിർബന്ധം കൊണ്ട് മരണം പിരിക്കുന്നിടം സ്നേഹിച്ച പറ്റുള്ളല്ലോ, അതല്ല, ആ സ്നേഹമല്ല. ഒരു സഹോദരനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ഒരു സഹോദരൻ എന്ന് പറഞ്ഞ ഒരുത്തനെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ടാൽ, ഒരുത്തനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എപ്പോ വരെ സ്നേഹിക്കും? എപ്പോ വരെ സ്നേഹിക്കും? യേശുവിന്റെ ഭാഷയില് അവസാനത്തോളം, ടിൽ എൻഡ്. യേശു അവസാനത്തോളം സ്നേഹിച്ചു. എന്താ ഇത് കഴുതി വെച്ചിരിക്കുന്നത്? യേശു അവസാനത്തോളം സ്നേഹിച്ചു. സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? അവരുടെ കാലയിലിരുന്ന ചെളിയെല്ലാം എന്ത് ചെയ്തു? കഴുകിക്കളഞ്ഞു. സ്നേഹം വന്നപ്പോ എന്താ ചെയ്തത്? കാലയിലിരുന്ന ചെളിയെല്ലാം കഴുകിക്കളഞ്ഞു. നമ്മള് സ്നേഹം പോയി കഴിയുമ്പോ എന്ത് ചെയ്യും? സ്നേഹം പോയി കഴിയുമ്പോ എന്ത് ചെയ്യുന്നറിയാം? സ്നേഹം ഒരു വീട്ടിൽ നിന്ന് പോയെന്നറിയുന്ന എങ്ങനെ അറിയാം? ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്നേഹം നഷ്ടപ്പെട്ടോ എന്നറിയാൻ ഒരു തെളിവിതാ, ഏതാ? ചെളിയെല്ലാം പൂക്കി കാണിക്കും. നോക്ക് എത്ര എഴുക്കാ നിന്റെ മേലെ, നിന്റെ മേലെ എത്ര എഴുക്കായിരിക്കുന്ന അക്യൂസേഷൻ. വിരൽ ചൂണ്ടുക എന്ന് പറയാ, കുറ്റപ്പെടുത്തുക എന്ന് പറയും. എപ്പോഴാ വീട്ടിൽ ആരെങ്കിലും അങ്ങോട്ടും ഭാര്യയും ഭർത്താവും കുറ്റപ്പെടുത്തുന്നുണ്ട്? എന്തോ ഇല്ലെന്ന് എന്റെ അർത്ഥം. അവിടെ സ്നേഹം പോയി. സ്നേഹം ആര് കൊണ്ടുപോയി? കള്ളൻ വന്ന് മോഷ്ടിച്ചിട്ട് പോയി. കുറ്റപ്പെടുത്താൻ തുടങ്ങി, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാം. എന്നാ തികഞ്ഞ സ്നേഹം എന്ത് ചെയ്യുന്ന കേൾക്കുന്നേ? പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. യേശു ഇവിടെ ചെയ്ത അതാ, പാപത്തിന്റെ ബഹുത്വത്തെ മറച്ചു. നിങ്ങൾ അന്യോന്യം കാലുകളെ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു വന്നു. യേശുവിന്റെ മാതൃകയും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവൻ നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ക്രൂശിന്റെ വഴി, യെസ്, ക്രൂശിന്റെ വഴി തന്നെ. പക്ഷെ അതിന്റെ അടുത്ത ഭാഗത്ത് എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ നിങ്ങൾ ഇത് പിൻപറ്റേണ്ടത് ഞാൻ ഒരു മാതൃക നിങ്ങൾക്ക് കാണിച്ചെന്ന് ഈ ഭാഗത്ത് യേശു പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? കാലുകളെ അന്യോന്യം കാലുകളെ കഴുകുക. അതെല്ലായിടങ്ങളിലും അന്യോന്യം. മറ്റൊരുത്തിന്റെ കുറ്റം പറയാതിരിക്കുക, മറ്റൊരുത്തിന്റെ തെറ്റിനെ മറയ്ക്കുക. ഓ, എന്തുകൊണ്ടാണ് സഭയിലൊക്കെ വലിയ പ്രശ്നം നടക്കുന്നത്? ദിസ് ഇസ് ദ റീസൺ. മറ്റൊരാള് ആ തെറ്റിനെ എടുത്തുകൊള്ളാനായിട്ട് കഴിയുന്നില്ല. ഹൃദയത്തിന്റെ വിശാലത നഷ്ടപ്പെട്ടു പോയി. ആ ആളിനെ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. സഹോദരി സഹോദരന്മാരെ, നമുക്കൊരു വലിയ ഹൃദയം ഉണ്ടാകണം. ഒരു ദാസന്റെ ഹൃദയം, വലിയ ഹൃദയം. അവനെല്ലാം യേശുവിനെല്ലാരും ഉൾക്കൊള്ളാൻ കഴിയല്ലോ. യേശുവിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്തുവാ? ഇറ്റ് സോ ലാർജ്. യൂദായെ പോലും യേശു ഒരു പ്രാവശ്യം പോലും പറ്റി കൊടുത്തില്ല, കാണിച്ചു കൊടുത്തില്ല. യേശുവിന് അറിയായിരുന്നു ഇവൻ മോഷ്ടിക്കുന്നുണ്ടെന്ന് അറിയായിരുന്നു. നമ്മളൊക്കെ ആണേലോ, ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്തോ തോന്നും ആദ്യം. അത് ശരിയാണോ? മോഷ്ടിക്കുന്നില്ലേ. പക്ഷെ യേശുവിന്റെ സ്വഭാവം നോക്കി വെച്ച് നോക്കാനോ, എന്താ കള്ളൻ കട്ടുകൊള്ളട്ടെ, കള്ളൻ കക്കട്ടെ, നമുക്ക് അനങ്ങിയിരിക്കാൻ കഴിയുമോ? മോഷ്ടിക്കുന്നവൻ മോഷ്ടിച്ചോട്ടെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? പക്ഷെ യേശുവിന് കഴിഞ്ഞു. എന്താ കാരണം? ദ ഗ്രേസ് ഓഫ് ഗോഡ് വാസ് അപ്പോൺ ഹിം. അവൻ ആരെ കണ്ടപ്പോഴും അവൻ യൂദായെ കണ്ടില്ല, അവൻ പത്രോസിനെ കണ്ടില്ല. ഏറ്റവും അടുത്ത ശിഷ്യനായ പത്രോസിനെയോ യോഹന്നാനെയോ നെഞ്ചത്ത് ചാരിക്കിടക്കുന്ന യോഹന്നാനെ പോലും യേശു കണ്ടില്ല, പിന്നെ ആരെ കണ്ടു? അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഞാൻ കർത്താവിനെ കാണുന്നു. യേശു കണ്ടുകൊണ്ടിരുന്ന 130 മാസം കൃതം തോന്നുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഓൾവേസ് ഈസ് ഐ ഹാവ് സീൻ മൈ ലോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ബിഫോർ മൈ ഐസ്. അവൻ എന്റെ വലത് ഭാഗത്തുണ്ട്. എന്താ കുലുങ്ങാതിരുന്നത് യേശു? യേശു ആഹാരം വെടിയാനും യേശു കഷ്ടം സഹിക്കാനും അപമാനം സഹിക്കാനും കാരണമായി തീർന്ന കാരണം എന്തുവാ? അവൻ എന്റെ വലത് ഭാഗത്തുണ്ട്. മൈ ഗോഡ് ഈസ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ് സൈഡ്, എന്റെ വലത് ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല, അതുകൊണ്ട് ഒരുത്തൻ മോഷ്ടിച്ചാലൊന്നും ഞാൻ കുലുങ്ങുകയില്ല, അതുകൊണ്ട് ഒരുത്തൻ എന്നെ അപമാനിച്ചാൽ ഞാൻ കുലുങ്ങുകയില്ല, അതുകൊണ്ട് ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ പോയാൽ ഞാൻ കുലുങ്ങുകയില്ല, അതുകൊണ്ട് എന്റെ ഉറക്കം കെടുത്താൽ ഞാൻ കുലുങ്ങുകയില്ല, അതുകൊണ്ട് ആരെന്നെ ഡിസ്റ്റർബ് ചെയ്താലും ഞാൻ ഡിസ്റ്റർബ് ആവുകയില്ല. കാരണം എന്താ? വാട്ട് ഇസ് ദ റീസൺ? എന്തുകൊണ്ടാ? ഹി ഈസ് ഓൾവേസ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ് സൈഡ്, അവനെപ്പോഴും എന്റെ വലത്ത് ഭാഗത്തുണ്ട്. ഈ ഹൃദയശുദ്ധി ഉള്ളവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? എന്താ ഉറക്ക പറ? ദൈവത്തെ കാണും എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്നാ? ഓ, നമ്മൾ ഇങ്ങനെ കഴുകി കഴുകി കഴുകിയിരിക്കുമ്പോ ദൈവം ഇങ്ങനെ പ്രത്യക്ഷമാകുന്നു അല്ല. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്നുള്ളതിന്റെ അർത്ഥം ഇങ്ങനെയാ. ഹൃദയശുദ്ധി ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? എന്തു നടന്നാലും എന്താ പറയും? മൈ ഫാദർ അലൗഡ്, ദേ സോ ഗോഡ്, ദേ സീ ഗോഡ് ഓൾവേസ്. ദാവീദിന്റെ ഹൃദയശുദ്ധി വെച്ച് ദാവീദ് പറയുന്നില്ല, ശിമയോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു ദാവീദിനെ ശപിക്കാൻ, അല്ലെങ്കിൽ സക്കൈയോട് സോറി യൂദായോട് ദൈവം പറഞ്ഞിരിക്കുന്നു ഇവനെ ഊറ്റിക്കൊടുക്കാൻ. പത്രോസ് വാളെടുത്ത് വെട്ടി ഉടനെ യേശു പറഞ്ഞ കാര്യം എന്താ? പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഹിസ് ഹാർട്ട് വാസ് സോ ക്ലീൻ, സോ പ്യുവർ, ഹി സോ ഗോഡ് ദേർ. അവൻ ദൈവത്തെ കണ്ടു, ഈ പാനപാത്രത്തിൽ കൂടി ദൈവത്തെ കണ്ടു. യൂദായിൽ കൂടി അവൻ ദൈവത്തെ കണ്ടു. എല്ലാ സാഹചര്യങ്ങളും പരീശന്മാരെ കളിയാക്കുമ്പോൾ, മറിയയുടെ പുത്രൻ എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തെ കണ്ടു ആ കാര്യത്തിൽ കൂടി. കാരണം എന്താ? അതുകൊണ്ടാ യേശു സഹിച്ചത്. ഗോഡ് വാസ് വിത്ത് ഹിം, മൈ ഗോഡ് ഈസ് ഓൾവേസ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇപ്പോൾ വായിച്ച എന്താ? സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, പിന്നെ എന്തുകൊണ്ടാ? By the Spirit of God, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിലുള്ള ദിവ്യ സ്വഭാവത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെടും. അവിടെ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, അതിന്റെ 8-ാമത്തെ വാക്യം, സെക്കരിയ പ്രവചനം 4:8. അവസാനം ഇതിനെ കല്ലെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുമ്പോ, ഇതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുമ്പോ, അപമാനങ്ങളും നിന്ദകളും സഹിച്ച് കല്ലുകൾ കയറ്റുമ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ?
യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അല്പകാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളുടെ ദിവസത്തെ ആർത്തു ചേരിക്കുന്നു സർവ്വഭൂമിയിലും.
അല്ലല്ലോ, 7:7, 7-ാമത്തെ വാക്യം ഞാൻ അത് വായിക്കാം. ഓരോ കല്ലും കയറ്റുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുള്ളൂ, എന്താണെന്നറിയാം? കൃപയുണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ എന്തുവാ? കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് അതിന്റെ ആണിക്കല്ല് കയറ്റും. അവിടെ ഒരു കാര്യം എന്താ? പ്രത്യേകത എന്തുവാ? ഗ്രേസ്, ഗ്രേസ്. കൃപയുണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ എന്തുവാ? ഗ്രേസ് എന്ന് പറഞ്ഞ എന്തുവാ? God be with us. ദൈവം ഉണ്ടാ, ദൈവം ഇരിക്കട്ടെ, ദൈവം മഹത്വപ്പെടട്ടെ, ദൈവം മഹത്വപ്പെടട്ടെ, ദൈവം എന്റെ കൂടെ ഇരിക്കട്ടെ. ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പം ഞാൻ ഓർത്ത ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് യോഹന്നാനിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. 14-ാം വാക്യം, വി സോ ഹിസ് ഗ്ലോറി. യോഹന്നാൻ എല്ലാം യേശുവിനെ പത്രോസ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കുമ്പോ കണ്ട ഒരു കാര്യം എന്താ? നോക്കിക്ക് എത്ര പേരെ അപമാനിക്കുന്ന ഇവനെ, എത്ര പേരെ ഇവനെ നിന്ദിക്കുന്നത്, എത്ര പേരെ ഇവനെ അടിക്കുന്നത്, എത്ര പേരെ ഇവനെ കുറിച്ച് ദോഷം പറയുന്നതെന്നാണോ കണ്ട യോഹന്നാൻ? യോഹന്നാൻ കണ്ട കാര്യം എന്തുവാ?
ഞങ്ങൾ
ക്ലോസസ്റ്റ് ഡിസൈപ്പിൾ, യേശുവിന്റെ ഏറ്റവും അടുത്തിരുന്ന ശിഷ്യൻ പറയുന്ന എന്താ, എന്തോ കണ്ടത്?
ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്ന്,
വി സോ ഹിസ് ഗ്ലോറി, ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു, അവന്റെ മഹത്വത്തെ കണ്ടു. സഹോദരന്മാരെ, നമ്മുടെ കണ്ണും തുറന്ന് ഇത് കാണാനിടയാകട്ടെ. യോഹന്നാന്റെ കണ്ണ് തുറന്നു പറഞ്ഞ യോഹന്നാൻ കണ്ടത് യേശുവിന്റെ കഷ്ടത, കഷ്ടപ്പെട്ടു പാടുപെടുന്നല്ല, പിന്നെയോ ഈ പാടുകൾക്ക് നടുവിൽ അവന്റെ മേലിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഞങ്ങൾ കണ്ടു, അവന്റെ മേലിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ കണ്ടു, അവന്റെ മേലിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ ഞങ്ങൾ കണ്ടു. ഇതാ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്. യോഹന്നാൻ എൻകറേജ് ചെയ്യുന്ന ഈ വെച്ചാ എന്താ, വി സോ ഹിസ് ഗ്ലോറി, വി സോ ഹിസ് ഗ്ലോറി, അവന്റെ മഹത്വം ഞങ്ങൾ കണ്ടു. ആ മഹത്വം എങ്ങനെയായിരുന്നു, ആ ഗ്ലോറി എങ്ങനെയായിരുന്നു? ഫ്രം ഓൺലി ബിഗോട്ടൻ, ഒറ്റ ഒരാള്, ഫ്രം ഫാദർ, എന്തോ ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ഫുൾ ഓഫ് ട്രൂത്ത്. ഇതാണോ നമ്മളെ കുറിച്ച് കാണുന്ന ഒരു സാക്ഷ്യപ്പെടുത്തുന്നത്? ഫുൾ ഓഫ് ഗ്രേസ്, ഫുൾ ഓഫ് ട്രൂത്ത്, മുഴു ഗ്രേസ്, മുഴു സത്യം. ഇതായിരിക്കട്ടെ നമ്മളെ കുറിച്ചും കാണുക, ഫുൾ ഗ്രേസ്, ഒരു ഗ്രേസ്ഫുൾ ലൈഫ്, എ ലൈഫ് വിത്ത് ഫുൾ ഓഫ് ഗ്രേസ്. ഇതാ നമുക്ക് ആവശ്യം പുതിയ നിയമത്തിൽ, എ ലൈഫ് വിത്ത് ഫുൾ ഓഫ് ഗ്രേസ്. അത് ഞാൻ പറയട്ടെ, ചിരിച്ചു കാണിക്കുന്ന ഒന്നുമല്ല, കൈ കൊടുക്കുന്നത് ഒന്നുമല്ല, നമ്മുടെ പല്ലെല്ലാം കാണിക്കുന്ന ഒന്നുമല്ല ഗ്രേസ്. ഇറ്റ്സ് ദ ബെയറിംഗ് കപ്പാസിറ്റി, ഇറ്റ്സ് ദ എൻഡ്യൂറൻസ്, സഹിച്ചു നിൽക്കാനുള്ള കഴിവ്, ബോറിയാനുള്ള കഴിവ്, ഒരാളെ ബോറിയാനുള്ള കഴിവ്, ഇതാ പ്രധാനം. ഒരു വീണ് പോയ മനുഷ്യന്, തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന്, തെറ്റ് ചെയ്യുന്ന ഭാര്യയെ, തെറ്റ് ചെയ്യുന്ന ഭർത്താവിനെ, തെറ്റ് ചെയ്യുന്ന സഹോദരനെ, തെറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, ബെയർ ഇറ്റ്, അതാ ഗ്രേസ്. ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാന്, സഹിക്കാനുള്ള, വഹിക്കാനുള്ള, ഉടനെ കംപ്ലൈന്റ് പറയല്ല നമ്മൾ, ഉടനെ എന്ത് ചെയ്യും, വൺ സ്മോൾ കംപ്ലൈന്റ്, ഈ ബ്രദർ ഇങ്ങനെയാണ്, ആ ബ്രദർ ഇങ്ങനെയാണ്. വീട്ടില് അറിയാം, നമുക്കറിയാം, ഭർത്താവിന്റെ ഭാര്യ പോയി ഭർത്താവ് എൽഡർ സഭയുടെ മൂപ്പനോട് പറയാ, അതല്ല. എന്തുകൊണ്ടാണ് ഈ ഫെയിലിയർ നമ്മുടെ ജീവിതത്തില്? വി നീഡ് ദ ബെയറിംഗ് കപ്പാസിറ്റി, ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇഫ് ഗാഡ് ഈസ് വിത്ത് യു, പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും, എനിക്കെല്ലാം കഴിയും, എന്നാൽ എല്ലാം കഴിയും. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവനെല്ലാം സാധ്യം, ദൈവത്തിന്റെ കൃപയുള്ളവൻ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എവറിങ് ഈസ് പോസിബിൾ. ഇവിടെ വായിക്കുന്നത് ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. ഇവിടെ വായിക്കുന്നത് പതിനാറാമത്തെ വാക്യത്തിൽ, ഫ്രം ഹിസ് ഫുൾനെസ് വി ഓൾ ഹാവ് റിസീവ്ഡ് ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഇത് തരാനാ യേശു വന്നത്, എല്ലാവർക്കും കൃപ കൊടുക്കുക, ധാരാളം കൃപ കൊടുക്കുക. ഇതേക്കുറിച്ച് വളരെ പറയാനുണ്ട്, ഐ ഹാവ് നോ ടൈം. എത്ര വർഷമായിട്ട് കൃപ കൊടുത്തോണ്ടിരിക്കുക, മോർ ദാൻ 2000 ഇയേഴ്സ്. യേശുവിൽ കിട്ടിയ കൃപ. യോഹാൻ അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, രണ്ടാമധ്യായം 2 തിമൊഥി ചാപ്റ്റർ 2, അവിടെ പറയുന്ന ഒരു കാര്യം പൗലോസ് പറഞ്ഞ, നീ എന്നോട് കഷ്ടം സഹിക്കുക, പക്ഷെ അതിന് മുമ്പ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞ. 2 തിമൊഥി ചാപ്റ്റർ 2 വേഴ്സ് 1 ഒന്നാമത്തെ വാക്യം,
എന്റെ മകനെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക.
വേർ യു നീഡ് ടു ബി സ്ട്രെങ്തൻഡ്? എവിടെയാ സ്ട്രെങ്തൻഡ് ആവണ്ടേ? ക്രിസ്തുയേശുവിൽ ഉണ്ടായിരുന്ന അതേ കൃപ, അതേ പ്രസൻസ് ഓഫ് ഗാഡ്, അതേ ഗ്രേസ് ഓഫ് ഗാഡ്, ബി സ്ട്രെങ്തൻഡ് ഇൻ ദാറ്റ്. അതിനുശേഷം പറയാണ്, നീ എന്നോടുകൂടെ കഷ്ടം സഹിക്ക. ബാധ്യ എന്തെങ്കിലും ഉണ്ടാകണം. ബി റെസ്റ്റോർഡ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവ കൃപയിൽ ഊന്നി നിൽക്കുക. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് മാറ്റണമേ, മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്താ പറഞ്ഞ കർത്താവ്? ഒരുക്കം എന്റെ കൃപ നിനക്കും മതി. ഓ, അത് അത് കോരിന്ത്യ ലേഖനത്തിലാണ്, 2 കൊരിന്ത്യയിലാണ് ആ വാക്യം. നമുക്കറിയാം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മൈ ഗ്രേസ് ഈസ് സഫീഷ്യന്റ് ഫോർ യു. അപ്പൊ എന്താ നമുക്ക് ആവശ്യം ഇന്ന്? ഞാൻ എന്താ പറയണ വന്ന്? What do we need? What do we need to pray? What do we need to ask God? ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്തുവാ? ലോർഡ് ഐ നീഡ് യുവർ ഗ്രേസ്, എനിക്ക് നിന്റെ കൃപ വേണം. നിന്ദിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട്, നിന്ന് ഏറ്റെടുക്കുവാനായിട്ട്, കുരിശു വരുമ്പോൾ അതിനെ സഹിക്കുവാനായിട്ട്, തന്നെ താൻ താഴ്ത്തന്റെ ഇടത്തിൽ താഴ്ത്തുവാനായിട്ട്. എനിക്ക് ദിവസം തോറും വേണ്ടിയത് നിന്റെ കൃപ മാത്രം, എനിക്ക് ദിവസം തോറും വേണ്ടത് നിന്റെ ആത്മാവിനാൽ നൽകപ്പെടുന്ന കൃപ മാത്രം. അപ്പൊ ഒരാൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ട എന്തിനു വേണ്ടിയാ? ലോർഡ് ഐ നീഡ് ടു ബി ഫിൽഡ് വിത്ത് യുവർ സ്പിരിറ്റ്, ഞാൻ നിന്റെ ആത്മാവ് എനിക്ക് വേണം. ഇന്ന് രാവിലെയും നിന്റെ ആത്മാവിനെ എനിക്ക് വേണം. ഇന്ന് ജീവിച്ചു, നാളെ എനിക്ക് നിന്റെ ആത്മാവിനെ വേണം. അടുത്ത ദിവസം ജീവിക്കാനും ഞാൻ നിന്റെ ആത്മാവ്, എനിക്കറിയത്തില്ല എന്തൊക്കെ സംഭവിക്കാൻ പോവാ, ഏതൊക്കെ പരീക്ഷയിൽ കൂടി കടന്നു പോകണമെന്ന് എനിക്കറിയത്തില്ല. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി, അവിടെ എന്തൊക്കെ പരീക്ഷ വരുമെന്ന് യേശുവിന് അറിയത്തില്ലായിരുന്നു. അറിയായിരുന്നോ എന്ത പരീക്ഷ വരുമെന്ന് യേശുവിന്? യേശു എല്ലാം നോട്ടെഴുതിക്കൊണ്ടാണ് പോയെ. ഹി വാസ് നോട്ട് പ്രിപ്പയർഡ്, ബട്ട് ദ സ്പിരിറ്റ് ലെഡ് ഹിം. ഹി വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്, ഹി വാസ് ഒബീഡിയൻ ടു ദ സ്പിരിറ്റ്, ആൻഡ് ഗോഡ് ഗിവ് ഹിം ഗ്രേസ്. ഗ്രേസ് ഓരോ പരീക്ഷ കഴിയുന്നവർക്കും റിസൾട്ട് എഴുതുമ്പോ എന്താ? ഗ്രേസ്. പിന്നെ അടുത്ത പരീക്ഷ ഗ്രേസ്. ഇപ്പൊ ഒരു പ്രാവശ്യം ആഹാരം അല്പം വെടിഞ്ഞ ഉടനെ ഗ്രേസ്. അടുത്ത ദിവസം എത്ര വരും? ഒരു പ്രാവശ്യം ഒരു ചെറിയ ആഹാരമല്ല, രണ്ടാഹാരം വെടിയാനുള്ള കഴിവാണ്. ഒരു പ്രാവശ്യം ഒരു ചെറിയ നിന്ന, ഒരു ചെറിയ അപമാനം, അതങ്ങ് സഹിച്ചു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു അറിയാമോ? ഗ്രേസ്, ഗിവിംഗ് ഗ്രേസ്, ഗ്രേസ്. അങ്ങനെ അവൻ പോയി പോയി പോയി, എവിടെ വരെ പോയി? യെരുശലേമിനെ നോക്കിക്കൊണ്ട് മൂപ്പന്മാരാനും ശാസ്ത്രിമാരാനും പാടുപെട്ട് ക്രൂശിക്കപ്പോയി, മൂന്നാം നാൾ ഉയർത്തെഴുതി നിൽക്കുകയാണ്. കാരണം നോക്കി എവിടോട്ട് പോയി? ഈ ഗ്രേസും വഹിച്ചും കൊണ്ട് എങ്ങോട്ടാ പോയത്? ക്രൂസിലേക്ക് പോകണമെങ്കിൽ സഹോദര, യെരുശലേമിനെ നോക്കി നടക്കണമെങ്കിൽ സഹോദര, പബ്ലിക് ഷെയിം നടക്കണമെങ്കിൽ സഹോദര, വി നീഡ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. നീ അതിലെ നോക്കി, നിനക്ക് കൂടുതൽ കൂടുതൽ. ഏയ്, നസറേത്തിൽ ചെറിയ ഗ്രാമം, അവിടെ ചെറിയ ചെറിയ അപമാനങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നീ ഇരിക്കുന്ന സ്ഥാനത്തെ ചെറിയ പ്രശ്നങ്ങൾ, ആ ചെറിയ പ്രശ്നങ്ങളുടെ ദൈവത്തിന്റെ കൃപ തരും. അത് വെച്ചുകൊണ്ട് നീ എന്ത് ചെയ്യും? നിനക്ക് വീണ്ടും വീണ്ടും കൃപ, നീ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. നമ്മളെല്ലാം ചിന്തിക്കുന്ന അറിയാമോ? ഓ, പ്രശ്നം കഴിഞ്ഞപ്പം വരെ വളരെ സ്വസ്ഥതയായി ഇപ്പം. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു കാറ്റ് കഴിയുന്നോണ്ട് എന്ത് വരും? ഇതിനെക്കാട്ട് വലിയ കാറ്റ് വരും. ചെറിയ പ്രശ്നം കഴിയുന്ന നമ്മളെല്ലാം ചിന്തിക്കുകയെല്ലാം ഈശാനമോലൻ ഒക്കെ അടിച്ചപ്പോ ഒക്കെ ഇപ്പൊ മമ്മമാരെ തന്നെ അടിച്ചു, ഇപ്പൊ എല്ലാം നല്ലതായിട്ടിരിക്കാന്ന് ഓർക്കും. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആ മമ്മമാരതിന്റെ പുറകെ പിന്നെയും വരും. ടിൽ എൻഡ് ഓഫ് യുവർ ലൈഫ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ കാറ്റുകൾ അടിച്ചുകൊണ്ടേയിരിക്കും. നീ ചിന്തിക്കരുത് മന്നമാരുതനായി ഇപ്പൊ ഇനി കുഴപ്പമൊന്നുമില്ല. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നീ അവിടെ നിന്ന് കഴിയുന്ന പറഞ്ഞേ, ഇറ്റ് ഗിവ് യു ലിറ്റിൽ മോർ സ്ട്രോങ്ങർ, ലിറ്റിൽ മോർ സ്ട്രോങ്ങർ, ലിറ്റിൽ മോർ സ്ട്രോങ്ങർ, സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ, യു വിൽ റീച്ച് ജെറുസലേം. നീ ജെറുസലേമിൽ ചെന്നും അവിടെ നീ മൂപ്പന്മാരാലും ശാസ്ത്രമാരും ഏറെ ഒന്ന് സഹിച്ച് അവിടെ കൊല്ലപ്പെടും. കൊല്ലപ്പെട്ടുകൊണ്ട് തീർന്നു കാര്യം. തേർഡ് ഡേ യേശു പറഞ്ഞതാ, തേർഡ് ഡേ ഐ വിൽ റൈസ് അപ്പ് അഗൈൻ. അവന്റെ ഹൃദയത്തിൽ സംശയമില്ല, ഹി വിൽ ബി റൈസ്ഡ് ഫ്രം ദ ഡെഡ്. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യണമെന്ന് ലാസ്റ്റ് ഒരു വേഴ്സ് വായിച്ചിട്ട് ഞാൻ ഐ വിൽ ക്ലോസ്. രണ്ട് ഹീബ്രൂ ചാപ്റ്റർ 4 ആൻഡ് വേഴ്സ് 16. ഹെബ്രായ ലേഖനം 4:16 വാക്യം.
അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക.
ഓ, ഇപ്പൊ എന്താ ചെയ്യണം നമ്മളെ? Therefore let us draw near. എങ്ങോട്ട് പോകണം? കൃപാസനത്തിൽ. ആ കൃപമേൽ കൃപ പ്രാപിച്ച്, കൃപയിൽ ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്, അവിടുന്ന് കൃപ പ്രാപിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണം? ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലണം. ലെറ്റ് എസ് ഡ്രോ നിയർ ടു ദി ത്രോൺ ഓഫ് ഗ്രേസ്. കൃപാസനത്തിന്റെ അടുത്തേക്ക് അടുത്തു ചെല്ലുക. എന്തിനു വേണ്ടിയാ? തക്ക സമയം. മിഡ്നൈറ്റ് തക്ക സമയം. സൗരം പറഞ്ഞല്ലേ, രാത്രിയിൽ 12 മണിക്ക് വീട്ടിൽ വന്നപ്പോ ആഹാരമില്ല. തക്ക സമയം, ദ പ്രോപ്പർ ടൈം. അങ്ങോട്ട് പോയെന്ന ഒരാൾ ഒരു കാര്യം പറഞ്ഞു, റൈറ്റ് ടൈം. നിന്നെ ചെറുതാക്കി സംസാരിച്ചു, റൈറ്റ് ടൈം, ദാറ്റ്സ് ദ റൈറ്റ് ടൈം. നിന്നെ കുറിച്ച് അപമാനമായിട്ട് അപവാദമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ദാറ്റ്സ് ദ റൈറ്റ് ടൈം. അവിടെയാണ് നീ ഇളകാതെ നിൽക്കേണ്ടത്. അവിടെ അതാ പറഞ്ഞ, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനായിട്ട് നമ്മൾ എപ്പോഴും എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം? ഓ, ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് പോകണം. യു റിസീവ് ഗ്രേസ് ആൻഡ് മേഴ്സി. അവിടെ നിനക്ക് കൃപയും ആവശ്യത്തിനുള്ളത് അവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഡോണ്ട് ലൂസ് യുവർ ഹാർട്ട്. നിങ്ങൾ ഹൃദയം തളർന്നു പോകല്ല, ഹൃദയം ക്ഷീണിച്ചു പോകരുത്. എന്തോ ചെയ്യണം. യേശു ക്രിസ്തുവിൽ എന്തോ ഉണ്ടായിരുന്നു. ദ ഗ്രേസ് ഓഫ് ഗോഡ് വാസ് വിത്ത് അപ്പോൺ ഹിം. പത്രോസ് അതിനെ കുറിച്ച് പറയുന്നില്ല. അവൻ ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കി, അവൻ നന്മ ചെയ്തു. എന്തുകൊണ്ടാ ഇത് പ്രധാനപ്പെട്ട വിഷയം? എന്തുവാ അവൻ പൂർണ്ണങ്ങളെ പുറത്താക്കിയതല്ല, അവൻ നന്മ ചെയ്തതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ എന്തുവാ? ഗോഡ് വാസ് വിത്ത് ഹിം, ദൈവം അവനോട് കൂടെ ഇരുന്നു. സൗരി സഹോദരന്മാരെ, നമുക്ക് ആഗ്രഹിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം നോട്ട് ദ സഫറിംഗ്, പാടുകളല്ല, ദ പ്രസൻസ് ഓഫ് ഗാഡ്. തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി കൃപാസനത്തെ കടത്തിയല്ല, അവിടുന്ന് ധാരാളം കൃപ നമുക്ക് നൽകും. നമുക്ക് വിശ്വാസത്തോടെ ധൈര്യത്തോടെ യേശു ക്രിസ്തുവിലുള്ള അതേ കൃപ തന്നെ, യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമുക്കും അതേ ഗ്രേസ് തരും. ഗോഡ് ബ്ലെസ്സസ്.